അതുകൊണ്ട് ഇവരെ അങ്ങനെ വിടുന്നത് യോഗ്യമല്ല. എന്താണ് ഇവർ ചെയ്ത കുറ്റം തെറ്റ്? എന്ത് കാരണത്താലാണ് ഇവരെ അങ്ങനെ വിടാൻ പാടില്ലെന്ന് പറയുന്നത്? എന്ത് പ്രമാണമാണ് ഇവർക്കുള്ളത്? രാജാവ് പറഞ്ഞിട്ട് ഇവരനുസരിക്കാത്തത് എന്താണ്? ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് നിശ്ചിത സമയത്തിൽ നിന്നുകൊണ്ട് പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് മനോഹരമായ ഗാനം, ആ പ്രിയ സഹോദരി പാടിയ പാട്ട് നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോയി. വളരെ അനുഗ്രഹീതമായ ഒരു ഒരു നല്ല അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും പാടുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കും ഒരു പാട്ട് പാടിയേക്കൊള്ളാമെന്നൊരാഗ്രഹം. അപ്പം ഞാൻ ഒരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് ഓഫറിങ്ങും കൂടെ അങ്ങ് എടുക്കാം എന്നങ്ങ് ചിന്തിക്കുകയായി. അങ്ങനെ ഒരു സമയം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പം മെസ്സേജിനിടയ്ക്ക് പിന്നെ അങ്ങനെ ഒരു സമയം വേണ്ട. അതിനു മുമ്പ് ഒരു ഗാനത്തിൻ്റെ വരികൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ആലപിക്കുമ്പോൾ ഓഫറിങ് അർപ്പിക്കാനുള്ള സമയവും ഇതിനായിട്ട് വേർതിരിക്കുകയാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ സമയം അതിനായിട്ട് വേർതിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.
ജലരാശിക്കുമീതേ ഭൂതലത്ത് വിരിച്ചവൻ വാനവിധാനത്തിന്മേൽ നിത്യജ്യോതിസ്സുകൾ തെളിയിച്ചവൻ സർവജീവികൾക്കും അന്നമേകിയും മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കും ശ്രീ യേശുനാഥൻ, ശ്രീ യേശുനാഥൻ. മഴും സൂതനേ ഉന്നതമേ ഉന്നതമേ മഴിമഴും സൂതനേ മഹത്വം വെടിഞ്ഞങ്ങും മകിയിൽ വന്നു നീ മഹത്വം വെടിഞ്ഞങ്ങും മകിയിൽ വന്നു നീ മകിതല പാലകന ഉന്നതനേ മധൂന്നതനേ മഴിമഴും സൂതനേ കരുണയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയിൽ നിന്നും താങ്ങിയോനേ. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയിൽ നിന്നും താങ്ങിയോനേ. ഉയരത്തിൽ നിന്നും ദാനങ്ങളേകി ഉയരത്തിൽ നിന്നും ദാനങ്ങളേകി ശാശ്വത ഭവനമൊരുക്കി ശാശ്വത ഭവനം ഒരുക്കി മഹിമയെഴും സുതനേ ഉന്നതനേ സഗമ സഗമ പരിസ ഉന്നതനേ. സന്നിത ഗമപ ഗമപമ ഗമപനി ഗമ ഗരിസ 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 മഹിമയെഴും സുതനേ, മഹത്വം വെടിഞ്ഞു മഹിയിൽ വന്നു നീ മഹിതല പാലകന മനുകുലരക്ഷകന ഉന്നതനേ മഹോന്നതനേ. മഹിമയെഴും സുതനേ
ഹല്ലേലൂയ. കണ്ണടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. വായിച്ച വേദഭാഗം അവിടുത്തെ കരത്തിൽ വെച്ച് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. നൽകപ്പെട്ട സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ഒക്കെ ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. പേരുകൊണ്ട് തന്നെ വാക്കും ഭാഷണവും കൂടാതെ എൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാനൊരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 2002 ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നറിയുവാൻ സ്വർഗം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചത്. ബാപ്പയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും വല്യുമ്മായും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് എൻ്റെ ബാപ്പയൊഴികെ എൻ്റെ ഉമ്മായിക്കും രണ്ട് പെങ്ങന്മാർക്കും വല്യുമ്മായിക്കും അടക്കം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ജനിച്ചു വളർന്ന അതേ കൊല്ലം പട്ടണത്തിൽ കഴിഞ്ഞ 13 ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു സുവിശേഷകനായി ജീവിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ സുനിത, രണ്ട് പെൺകുഞ്ഞുങ്ങൾ, മൂത്തത് അദീന, ഇളയത് അലീന, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. കേരളത്തിൻ്റെ ഓരോ കോണുകളിലും യേശു ക്രിസ്തുവിനെ അറിയാത്ത ജനത്തിൻ്റെ നടുവിൽ ഓരോ തെരുവുകളിലും കവലകളിലും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷണിക്കപ്പെടുന്ന കൺവെൻഷനുകളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി കലിമ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന പേരിൽ ഒരു ടീം ഇസ്ലാമികളുടെ ഇടയിൽ കർത്താവിനറിയിക്കുന്ന ഒരു ടീം പ്രവർത്തനമുണ്ട്. അത് വ്യക്തിപരമായി അനേക സഹോദരങ്ങളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും അനേകരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കുമൊക്കെ നയിപ്പാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ സാക്ഷ്യം. അതിനപ്പുറത്തൊന്നും സാക്ഷ്യമായി പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായും ചിലർക്കൊരു ചിന്തയുണ്ട്, പാസ്റ്ററെ മുസ്ലിം എന്ന് ഇങ്ങനെയൊക്കെ അങ്ങനെ ആരും വരത്തില്ലല്ലോ. സത്യമാണ്, മുസ്ലിമിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ആരും വരത്തില്ല. അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അവര് ചെയ്യുന്നത് ശരിയോ തെറ്റോ അത് പിന്നത്തെ കാര്യം, അവിടെ നിൽക്കട്ടെ, ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. ഞാൻ സഹോദരം പറഞ്ഞില്ല, ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥത. വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവർ പള്ളിയല്ല, 30 ദിവസം നോമ്പുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ സകലരും പള്ളിക്കകത്ത് കാണും. നമ്മൾ 21 ദിവസം ഉപവാസം വെച്ചാൽ പാസ്റ്ററും ഭാര്യയും കാണും. അതാണ് നമ്മൾ കേട്ടുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് അവര്. നമസ്കരിക്കാനാണെങ്കിൽ കയറി നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആശീർവാദം, അവരുടെ ഭാഷയെ പറഞ്ഞാൽ സലാം വീട്ടുക എന്ന് പറയും. അങ്ങനെ ഒരു ആശീർവാദം കഴിയുന്നവരെ തൊട്ട് പിറകി നിൽക്കുന്നവൻ്റെ കഴുത്ത് വെട്ടി താഴെ ഇടുന്ന ശബ്ദം കേട്ടാൽ ദാ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യത്തില്ല, നോക്കുകയല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഏതെങ്കിലും ജമാഅത്തിൽ പോയി നോക്കിയാൽ മതി, ഇങ്ങനെയാണോ, നോക്കിയിട്ട് അവിടെ പെട്ട് പോരഞ്ഞ് പോരണം, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് ആ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. നമ്മളോ ആരാധനയുടെ എല്ലാവരും ഒരു ഫോൺ വന്ന ഒരാൾ അങ്ങോട്ട് പോയാൽ കൂടെ പോവും, തിരിച്ചുകൊണ്ടിരുത്തിയാണ് ഇവിടെ തൊണ്ട കയറുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് അത്ര ആത്മാർത്ഥത. അപ്പം അതുകൊണ്ടാണ് ഒരു പരിധിവരെ ജനം ഈ സത്യം അറിയാത്തത്. രണ്ട്, ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയൂ. മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണം, അതിന് ആരെങ്കിലും പറയണ്ടേ? ട്രാക്ട് കൊടുക്കാൻ 10 പേര് റോഡിൽ ഇറങ്ങിയാലും തലേക്കെട്ടും താടിയാട്ടും നിൽക്കുന്നവൻ്റെ കൈ മാത്രം കൊടുക്കൂല, ബാക്കി എല്ലാത്തിൻ്റെ കയ്യിൽ കൊടുക്കും. പിന്നെ എങ്ങനെ അവൻ രക്ഷിക്കപ്പെടുന്നു? ആരും മിണ്ടുന്നില്ല, തുടങ്ങി. പിന്നെ അതിന് ഒരു പരിധി വരെ അങ്ങനെ പറയാൻ പറ്റാത്തതിന്റെ കാരണവും അവൻ ചോദിക്കുന്ന പല കാര്യത്തിനും നമുക്ക് മറുപടി പറയാനുള്ള നിലയിൽ നമ്മൾ വചനം പഠിക്കാറില്ല. കാര്യം അവൻ ചോദിക്കും, യേശു ദൈവമാണോ? അതെ, ദൈവം. ആ കൊള്ളാം, നല്ല ദൈവം. എന്താ വേണ്ട? ക്രൂശി കിടന്നുകൊണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നു. എന്റെ ദൈവമേ എന്റെ ദൈവമേ. അപ്പൊ ദൈവം ദൈവത്തോട് വിളിച്ച ഉടനെ നമ്മൾ അല്ല, അത് പിതാവ്, ഇത് പുത്രൻ, അത് പരിശുദ്ധാത്മാ. ഓ, അപ്പൊ ദൈവം അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു മക്കളും ഉണ്ടായ, അത് ഞാൻ പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാം. കാര്യം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. ഒരു പരിധിവരെ അതൊക്കെ കൊണ്ട് തന്നെയാണ് രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം. പിന്നെ വേറെ ചിലരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഈ മുസ്ലിമൊക്കെ അങ്ങനെ ഇറങ്ങുമ്പം പിന്നെ ഒത്തിരി പ്രതികൂലം പ്രതിസന്ധിയൊക്കെ കൊണ്ട്. ആദ്യം ഈ ചിന്ത അങ്ങ് മാറ്റണം. മുസ്ലിമി എന്നല്ല, ഏത് വിഭാഗത്തിൽ നിന്നും കർത്താവിൻ്റെ പിറകെ ഇറങ്ങുന്നവന് കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്, ഉപദ്രവമുണ്ട്. പ്രതികൂലമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിവിടെ ഉണ്ട്, കൈ പുസ്തകമായിട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മണിക്കൂറോളം സംസാരിക്കാം, പുസ്തകം വേണമെന്ന് മാത്രമേ ഉള്ളൂ നിൽക്കുന്നു. കാരണം കർത്താവ് പോയ വഴിയെ പോകുന്നവന് കഷ്ടമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഭക്തിയോടെ എനിക്ക് ജീവിക്കണം എന്നാഗ്രഹമുള്ളൊരു ഇതിനകത്തുണ്ടെങ്കിൽ തൻ്റെ അടുത്തോടെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു ഉറപ്പാണേ. എന്നാ ബാക്കിയും കൂടെ കേട്ടു. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. കാഹളം ധനിക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമുള്ളവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞു. ബാക്കിയും കൂടെ കേട്ടു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണം എങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്ര. ഇങ്ങനെ ഒത്തിരി ഉണ്ട്, സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രതികൂലം എല്ലാത്തിൽ നിന്നും ഉണ്ടെന്ന് അതൊന്നും പറഞ്ഞ് സങ്കടം പറഞ്ഞ് സഹതാപം പറയാമെന്ന് എൻ്റെ ഇത് കാര്യമൊന്നുമില്ല. ആ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ രണ്ട് അടി കിട്ടിയെന്ന് കേൾക്കാൻ പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമാണ്, അതുകൊണ്ട് അതൊട്ടും പറയുന്നില്ല. ഒത്തിരി കാണുന്നില്ല, 13 വർഷമായി. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇന്ന് പകൽ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞു തരാം. ആമേൻ. എന്തായാലും ഇതിനകത്തിരിക്കുന്ന 99% പേരും പെന്തക്കോസ്തുകാരാ എന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. കഴിഞ്ഞ 13 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല തെരുക്കോടുകളിലും പല കൺവെൻഷനുകളിലും പരസ്യമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണെന്ന് തൻ്റെ അടുത്തൂടെ പ്രസംഗിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന യാത്രകളിൽ ഒരുപാട് പേരെന്നോട് വർത്തമാനം പറയാറുണ്ട്, പരിചയപ്പെടാറുണ്ട്, അഭിപ്രായങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഒരു 90% പേരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഷമീറെ നീ എന്തിന് ക്രിസ്ത്യാനിയായി? എന്തിന് ക്രിസ്ത്യാനി? നല്ലൊരു മതം വിട്ട്, നല്ലൊരു സമുദായം വിട്ട്, നല്ലൊരു ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾ എന്തിനാപ്പോ ഇങ്ങനെ പോയതെന്ന നിലയിൽ പലരും ചോദിക്കുന്ന എന്തിന് ക്രിസ്ത്യാനിയായി? 90% പേരും ചോദിക്കുന്നത് അങ്ങനാണെങ്കിൽ 10% ചോദിക്കുന്നത് അങ്ങനല്ല. പിന്നെയോ അവർ ചോദിക്കുന്നത് എന്തായാലും ക്രിസ്ത്യാനി ആയതോ ആയി പോയി, നിങ്ങൾ പോയതോ പോയി, ആ ഈ കലവില പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തിനാ കൂടിയേ? എത്രയോ വലിയ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു, മാർബിൾ കെട്ടിയ പള്ളി, ടൈൽസ് ഇട്ട പള്ളി, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി വരുന്ന പള്ളി, അവിടേക്കും പോകാതെ ഈ 20-30 പേരിരുന്ന് പുലുപുലു പുലു എന്ന് അടിക്കുന്നിടത്ത് പോയല്ലോ എന്ന് പറഞ്ഞാണ് ചിലരാക്ഷേപിച്ച് പറയുന്നത്. സ്നേഹിതരെ, പലരും പഠിച്ചു വച്ചിരിക്കുന്നത് ആള് കൂടുന്നത് ആത്മീയമാണെന്നാണ്. ആരും സ്തോത്രം പറഞ്ഞില്ല. ആള് കൂടുന്നത് ആത്മീയമാണെന്നാണ്. നാ കേട്ടോ, ആള് കൂടുന്നത് ആത്മീയമല്ല. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ ശബരിമലയ്ക്ക് പോയാലും മതി. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ അമൃതാനന്ദമ എടുത്തു പോയാലും മതി. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ബിവറേജിലേക്ക് പോയാലും മതി. ഇതിനകത്ത് വരണമെന്നില്ല. നല്ല കൂട്ടം ഇവിടെ പലയിടത്തും ഉണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതു വിധത്തിലും ആളുകൂടിയാൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. ശ്രദ്ധിക്കൂ. ആമേൻ. ഏതു വിധത്തിലും ആളുകൂടിയാ മതി എന്ന നിലയിൽ കൊച്ചു കേരളത്തിലും ഉപദേശത്തിൽ കത്രിക വെച്ചുകൊണ്ട് ആളെ കൂട്ടാൻ ഉപദേശിമാർ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്ത്യകാലത്തിൽ രക്ഷിക്കപ്പെട്ടവൻ ഇതിനകത്തുണ്ടെങ്കിൽ തിരിച്ചറിയണം, ഏതു വിധത്തിലും ആളെ കൂട്ടിയാൽ അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. ആമേൻ. ഉൽപ്പത്തി തൊട്ട് അങ്ങോട്ട് പഠിക്ക്. ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ജലപ്രളയം ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ. ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ അഴുകി ഒഴുകി ഒലിച്ചു പോയത് ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ അല്ലേ? ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ ഒഴുകിപ്പോയ ലക്ഷങ്ങളെ കുറിച്ചോർത്ത് തല കൈവച്ച് കരഞ്ഞൊരു ദൈവമല്ല എന്റെ ദൈവം. മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞതനുസരിക്കാൻ മനസ്സുള്ള, പെട്ടക ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, ഇറങ്ങി പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള, വെറും 8 ഒറ്റയക്കം, രണ്ടക്കം കടന്നില്ല. 10 രണ്ടക്കമെങ്കിലും ആയനെ ആയില്ല അമ്മാമ്മേ. ഒറ്റയക്കം 8, വെറും 8. ആ 8 പ്രസാദിച്ച ദൈവം. പുറപ്പാട് പഠിക്കുക. യഹോവയുടെ അരുളപ്പാടും പ്രാപിച്ചിട്ട് മലയിറങ്ങി വരുന്ന മോശ, മോശ കാണുന്ന രംഗന്തെന്നറിയാമോ? ആമേ. ഒറ്റയ്ക്കേ ഉള്ളു പുള്ളി. പക്ഷെ പുള്ളി യഹോവയുടെ അരുളപ്പാടും കൊണ്ടാണ് വരുന്നത്. പുറമേ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ മലയുടെ അടിവാരത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കൂട്ടം, ആട്ടവും പാട്ടവും മേളവും തുള്ളലും ഒക്കെ അങ്ങ് തകർത്തടിച്ചോണ്ടിരിക്കുക. അതിന് ഇപ്പോഴത്തെ നാട്ടിലെ ചില പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പ്രൈസാം വർഷിപ്പ് നടക്കുക. അവിടെ പ്രൈസാം വർഷിപ്പ് നടക്കുക, ഭയങ്കര പ്രൈസാം വർഷിപ്പ് നടക്കുക. അമ്മേ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അത് പേര് മാറ്റി. നാട്ടിൽ ഇപ്പൊ പേര് മാറ്റി. തിരുവനന്തപുരത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, പേര് മാറ്റി നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. 101 നോൺ സ്റ്റോപ്പ്. അവന് നിർത്തില്ലെന്നാ പറയും, നിർത്താൻ പറ്റത്തില്ല 101. കൗതുകം തോന്നി ബോർഡ് കണ്ടപ്പോൾ, ആരാടാ 101 ഈ നിർത്താതെ ആത്മാവിനെ ഇറക്കുന്നെന്ന് ഒന്ന് കാണാൻ. അകത്തേക്ക് ഒന്ന് തലവലിച്ചു നോക്കിയപ്പോഴോ ഞെട്ടിപ്പോയി. 2.5 kg മുടി അവന്റെ തലയിലുണ്ട്. അടിച്ചു നനച്ച് കുളിച്ചിട്ട് ദിവസം കുറയായി. മുട്ടനാടിന്റെ താടി പോലെ ഒരു കഷ്ണം എടുത്ത് ചുണ്ട തൊട്ടിച്ച് വെച്ചേച്ച് അവൻ നിന്നുകൊണ്ട് ആത്മാവിനെ ഇറക്കുക. തത്ത. പ്രിയമുള്ളവരെ, അതിശയോക്തി പറയുക അല്ല, അബദ്ധത്തിൽ എങ്ങാനും യവനൊന്ന് കുനിഞ്ഞാൽ അവൻ അകത്തിട്ടിരിക്കുന്ന നിക്കറ് നമുക്ക് പുറത്ത് കാണാം. ഇതാണ് വേഷം. അതിന് ചിലരൊക്കെ പറയുന്നൊരു ന്യായമുണ്ട്, പക്ഷെ കാലം മാറി, സ്ഥലം മാറി, മാറ്റം ഉണ്ടോന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വചനത്തിലോട്ട് വന്നിട്ട് പറഞ്ഞു തരാം. ആമേൻ. ശ്രദ്ധിക്കണേ. ആമേൻ. ഇങ്ങനെ പല നിലയിൽ ആമേൻ ആളെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്ത് നോക്കണം, മലയുടെ അടിവാരത്ത് പ്രമാണം വിട്ടിട്ട് തുള്ളിയ ഭൂരിപക്ഷത്തെ നോക്കി രോമാഞ്ചം കൊണ്ട ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് 3000 അവിടെ സംഹരിച്ചു. തീർന്നില്ല, തീർന്നില്ല. നോക്ക്, 400 ബാലിന്റെ പ്രവാചകന്മാർ, 450 അശേര, 850 ഭൂരിപക്ഷം ഒരു വശത്ത്, മറുവശത്ത് പ്രമാണത്തിൽ നിൽക്കുന്ന ഏലിയ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരുന്ന 850 നടുവിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തനു വേണ്ടി ആകാശം പിളർന്ന് തീയിറക്കി അവന്റെ ദൈവം ഞാനാണെന്ന് ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ജീവനുള്ള ദൈവം. കഴിഞ്ഞ ദിവസം കോശിവേദ്യം പാസ് പറഞ്ഞു, എനിക്കിവിടെ വന്നിട്ട് ഇച്ചിരിയെങ്കിലും ഇഷ്ടം തോന്നിയ ഒരു മനുഷ്യനതേ ഉള്ളൂ മനസ്സ്. കാരണം പുള്ളി പറഞ്ഞു, ആ കുഞ്ഞെ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സത്യത്തിന് വേണ്ടി നിൽക്കണം. ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സത്യത്തിന് വേണ്ടി നിൽക്കണം. അതെനിക്ക് വലിയൊരു ഒരു ദൂതായി, പ്രവചനമായി ഒക്കെ ഞാൻ അത് ഇന്നലെ ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. പറഞ്ഞത് ഒരുത്തനു വേണ്ടി ജാതികളുടെ മുമ്പിൽ പ്രവർത്തി വെളിപ്പെടുത്തിയ ജീവനുള്ള ദൈവം. ഇനിയും പഠിക്കുക. ആമാനെ കുമ്പിടുന്ന ഭൂരിപക്ഷം കടുത്തറുത്തിട്ടാലും ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ ന്യൂനപക്ഷം. നിങ്ങൾ ശ്രദ്ധിക്കണം, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഓർഡറാണ്. നിങ്ങൾ പറയുന്ന കളിയൊന്നും അല്ലത്, ആർക്കും കയറി എന്തെങ്കിലും പ്രസംഗിച്ചിട്ടൊക്കെ പോവാം. ഞങ്ങൾ ജീവിക്കുന്നിടത്ത് നിയമമാണത്, നിങ്ങൾ ജീവിക്കുന്നിടത്ത് മാത്രമല്ല നിയമം. ഇതിനകത്ത് താമസിക്കുന്ന, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിലെ രാജാവിന്റെ ഓർഡറാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ ആമാനെ കുമ്പിടണം, കുമ്പിടാത്തവന്റെ തല പോകുന്ന കേസാ. നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യവും പ്രമാണം നോക്കിക്കൊണ്ടിരുന്നാലൊന്നും ഒക്കത്തില്ലെന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന്റെ കൽപ്പനയെക്കാളും വലുത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പിടികിട്ടുന്നുണ്ടോ കാര്യം? രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുന്നു ആമാനെ കുമ്പിടണം. യഹൂദന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം പറയുന്നു ഞാനല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കുമ്പിടരുത്. അവിടെ രാജാവിന്റെ കൽപ്പനയെക്കാളും വലുത് പ്രമാണത്തിനാണെന്ന് പറഞ്ഞ ന്യൂനപക്ഷത്തിനു വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ദൈവജനത്തിനെതിരായ തീർപ്പ് മാറ്റി എഴുതിച്ച ദൈവം അല്ലേ? അമേരിക്കയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു നിയമം വന്നെന്ന് നമുക്ക് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നല്ലോ. എന്താ നിയമം വന്നേ? ഓ അത് ഇന്ന ആള് പ്രസിഡന്റ് ആയോണ്ട്. ഒന്നുമല്ല, കുഴപ്പം നിന്റെയാ, കുഴപ്പം നിന്റെയാ. ഈ പട്ടണത്തിലെ കാവൽക്കാർ ആരാ? പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് അല്ല. ഈ പട്ടണത്തിന്റെ കാവൽക്കാര് ഇവിടെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാ. അമേ, നീ നിന്റെ ഉത്തരവാദിത്വം മറന്നതുകൊണ്ട്, നീ നിന്റെ ഉത്തരവാദിത്വം വിട്ട്, പ്രമാണം വിട്ട് ഇവിടെ ആഘോഷിച്ച് നടക്കുന്നത് കൊണ്ട് കാവൽക്കാരാ കാവൽക്കാരാ എന്ന ചോദ്യത്തിന് നീ മറുപടി പറയേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തിരിച്ചറിയണം. കുഴപ്പം എന്റേതാ, ഇറങ്ങ്. രാമ ചാക്കുടുത്ത് തലയിൽ പൂഴിവാരിയിട്ട മുറുതേക്കായെ പോലെ കോട്ടൂരി വച്ചിട്ടിറങ്ങ്. രട്ടുടുത്ത് നിലവിളിക്ക്, ഉപവസിക്ക്, തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ നിലവിളിക്ക്. അധികാരിക്കുറക്കം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ എഴുതിയ തീർപ്പ് ഒറ്റ രാത്രി കൊണ്ട് മാറ്റി എഴുതിച്ചിട്ട് നിന്റെ ദൈവം ദൈവമാണെന്ന് അമേരിക്കയിൽ വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവം തന്റെ അളവുണ്ടോ? അല്ലാതെ ഇനി നാർന്ന രാഷ്ട്രീയ കളിയും കളിച്ച് കസേരക്ക് അടിച്ചുകൊണ്ടിരിക്കാതെ ഉത്തരവാദിത്വത്തിലോട്ട് ഇറങ്ങി വാ, ഉത്തരവാദിത്വത്തിലോട്ട് ഇറങ്ങി വാ. ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് ഈ പട്ടണം നിയന്ത്രിക്കുന്ന കാവൽക്കാർ, അവരുടെ കയ്യിലാണ് ഈ പട്ടണത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. രാജാവിന്റെ ഓർഡറിനേക്കാൾ ഞങ്ങൾക്ക് വലുത് പ്രമാണമാണ്, ദൈവത്തിന്റെ കൽപ്പന. നോക്ക്, തീർന്നില്ലെന്ന്. നെബുക്കദ്നേസർ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുന്ന ഭൂരിപക്ഷം, കഴുത്തറുത്തിട്ടാലും നിന്റെ ബിംബത്തെ വണങ്ങാൻ ഞങ്ങളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ശദ്രക്ക് മേശക്ക് അബീദനോന് വേണ്ടി നാലാമനായി തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന് ഭക്തന്മാരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ജീവനുള്ള ദൈവം. അയ്യോ പാസ്റ്ററേ, അതൊക്കെ പഴയ നിയമത്തിലെ കാര്യം. ചുമ്മാ പഴയ നിയമം പറഞ്ഞ് ഞങ്ങളെ ഇട്ട് പേടിപ്പിക്കാതെ പോ. ചിലർക്ക് പഴയ നിയമം ഭയങ്കര ഇച്ചിച്ചിയാ. ഇപ്പൊ നാട്ടിൽ കുറെ യുവ നവപ്രസംഗകര് അപ്പച്ചന്മാരെ തെളിവ് വിളിച്ചുകൊണ്ട് അരനിക്കറിട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പന്മാർ പറയുന്നത് പഴയ നിയമം വേണ്ടെന്ന. സ്നേഹിതരെ, പഴയ നിയമം വേണോ വേണ്ടോ തെളിയിക്കാനുള്ള സമയം മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ അങ്ങ് നിർത്തി വിടുക. ശ്രദ്ധിക്കണം. ആമേൻ. പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ് സങ്കീർത്തനം കീറിക്കളയണമെന്ന് പറഞ്ഞ് ഇതൊന്നും പള്ളി വായിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഈ അവജ്ഞയോടെ കാണുന്ന ഇവരിൽ പലരും മുമ്പിലിരിക്കുന്ന യൂത്തിനെ, മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ തുള്ളിക്കാനെടുക്കുന്ന ഒരു വാക്യം പലപ്പോഴും എനിക്ക് ചിരി ഉളവാക്കിയിട്ടുണ്ട്. പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇവര് മുമ്പിരിക്കുന്നവരോട് പറയുകയാണ്, പ്രാപിക്ക് പ്രാപിക്ക്, ആ ആ പ്രാപിക്ക്, പുത്രന്മാർ പുത്രിമാർ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുവമ്മോ. അതാരാ പറഞ്ഞില്ലല്ലോ, അതാരാ പറഞ്ഞ്? അത് യോവേല് പഴയ നിയമത്തിൽ പറഞ്ഞതാ. പക്ഷെ യവൻ ഇത് അപ്പോസ്തല പ്രവൃത്തിയിലേ കണ്ടിട്ട് വിളിച്ചതാരായാലും അവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ കോളത്തിന് പറ്റിയ പരാജയം എന്താന്ന് എന്നോട് ചോദിക്കേ. ആമെ, എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്തെന്നറിയാമോ? ആമെ, നമ്മുടെ മനോഭാവം മാറി. ആമേൻ. ഇന്നത്തെ വിശ്വാസിയുടെ മനോഭാവം എന്തെന്നറിയാമോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ദൈവം പറയണം. എന്താന്ന്? എന്താന്ന്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. തമ്പുരാന്റെ ഇഷ്ടം നിന്നോട് പറയും. നീ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ നീ എനിക്ക് ജനമായും ഞാൻ നിനക്ക് ദൈവമായും ഇരിക്കും. അങ്ങനെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചെന്നല്ല, പുതിയ നിയമത്തിലും ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനും ഇല്ല. ഹല്ലേലൂയ. കർത്താവ് പ്രസംഗിച്ചെടുത്ത് ഒത്തിരി പേര് പുറകെ വന്നതാ. വന്നത് എന്തിനാ? വല്ലതുമൊക്കെ കിട്ടും, ഒന്നുകിൽ അപ്പം അല്ലേ, സൗഖ്യം അല്ലേ, വിടുതൽ, ഇതൊക്കെ പറഞ്ഞ് പുറകെ വന്നതാ. പക്ഷേ ഇടയ്ക്ക് വെച്ച് കർത്താവ് ഉപദേശം പറഞ്ഞു, എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം. അപ്പനെ അമ്മ വീടോ വസ്തുവോ നിലങ്ങളോ മക്കളോ എന്തിനാ? സ്വന്തം പ്രാണനം കൂടെ, എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ലെന്ന് എല്ലാം പറഞ്ഞു തീർന്നു. നോക്കിയപ്പം മിച്ചം 12 ഉള്ളു മുമ്പില്, 12, വെറും 12 ഉള്ളൂ. ഞാനോ ഇരിക്കുന്ന ദൈവദാസന്മാര്, ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ 12 എന്തുണ്ടായോ പറയുമെന്ന് പറയട്ടെ. ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറയും. ഒരു ഉദാഹരണം പറയട്ടെ, കർത്താവ് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ശിഷ്യന്മാർ, എൻ്റെ ഒരു ഭാവന പറയാം കേട്ടോ, ശിഷ്യന്മാർ എല്ലാം പോയി, പോയാ പിന്നെ പോവാതെ ഇച്ചിരി മര്യാദയ്ക്കൊക്കെ പറ. പിന്നെ അപ്പനെ വിടണം, അമ്മയെ വിടണം, മക്കളെ വിടണം, കുഞ്ഞമ്മ അങ്ങനെ വിടാൻ നോക്കുമോ? കൊച്ചിന് ഫീസ് കൊടുക്കുന്ന കുഞ്ഞമ്മയാണ്. എന്ത് നിങ്ങൾ പറയുന്ന കേട്ടുകൊണ്ട് ഇങ്ങോട്ട് തുള്ളാനിറങ്ങി കുഞ്ഞമ്മ വിട്ടാൽ ഞങ്ങൾ അവിടെ കിടക്കും, കൊച്ചിന് ആര് ഫീസ് കൊടുക്കും? അതുകൊണ്ട് ഒരു ഒരു ചിരിയൊക്കെ മയം. എന്നോട് ഇതാന്നേ പലരും പറയുന്നേ, എന്തോ ചെയ്യാൻ, എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് ഒക്കുന്നില്ല. ഞാൻ സ്റ്റേജേ കയറുമ്പം 100 പ്രാർത്ഥന, കർത്താവേ ഒന്നും പറയല്ലേ, എന്തെങ്കിലും പറഞ്ഞ് സമാധാനത്തിൽ അങ്ങ് വിടണം, എനിക്ക് പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ സംഗതി ഇതാണ് കേട്ടോണേ, കർത്താവ് എല്ലാരും പോയി പോയി അവിടെ. ഞാനോ ഈ ദൈവദാസന്മാർ, ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പറയുന്നൊരു മറുപടി കേൾക്കണം. ഞങ്ങൾ ആരെങ്കിലും പറയും, അച്ഛാ സംഭവിച്ചോ, സംഭവിച്ചു, പോയത് പോയി, നിങ്ങളേലും വിട്ടേച്ച് പോരുത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് കൊടുത്ത്, വാടകയൊക്കെ കൊടുത്ത്, ഒരു കാര്യം ചെയ്യും, അച്ഛാൻ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛാനെ ട്രഷറും ആക്കാം, നമുക്ക് ഉള്ളത് കൊണ്ട് തട്ടിപ്പൊത്തി പോവാ അച്ഛാ. ഇതേ നമ്മൾ പറയും, കർത്താവ് പറഞ്ഞെന്താന്നറിയോ? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? വിട്ടോ വിട്ടോ വിട്ടോ, അവൻ പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സില്ലെങ്കിൽ നീ വേറെ വല്ല പണിക്കും പോയിക്കോണം, മനസ്സിലായോ? പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സില്ലെങ്കിൽ നീ തുള്ളാൻ ഇറങ്ങണ്ട, വേറെ വല്ല പണിക്കും പോയിക്കോണം. അമേൻ. ഉപദേശത്തിൽ കത്രിക വെച്ച് ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനുമില്ല. കർത്താവിന്റെ പുറകെ ഇറങ്ങുന്നവൻ അവൻ പറഞ്ഞതുപോലെ നടക്കേണ്ടതാണ്. ഓക്കെ, അമ്മേൻ. ഉപദേശത്തിൽ കത്രിക വെച്ച് ആളെ കൂട്ടുന്ന വകുപ്പില്ല. കാരണം ഇവിടെ വായിച്ച കുറിവാക്യം, വേർപെട്ട ദൈവമക്കൾക്ക് ഒരു പ്രമാണമുണ്ട്. വേർപെട്ട് ചിതറിക്കിടക്കുന്ന ഒരു ജനം, അവർക്കൊരു പ്രമാണമുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഒരു നിഴലാണ്. കാരണം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെന്ന് നമുക്കറിയാം. എന്നാൽ എസ്തേറിന്റെ പുസ്തകം 2 മർമ്മപ്രധാനമായ ചില നിഴലുകൾ ഒളിച്ചിരിക്കുന്നത്, ആ നിഴലും അതിൻ്റെ പൊരുളും 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം ആമേ. 2 വാക്യത്തിലേക്ക് വരിക ആമേ. അവിടെ ഇങ്ങനെ പറയുന്നു ആമേ, അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ, രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. ശ്രദ്ധിക്കണം, ഇതൊരു നിഴലാ. എന്താ ഇതിൻ്റെ പൊരുള്? പറഞ്ഞുതരാം. ആമേൻ. അവിടുത്തെ നിഴല്, രാജാവിന് ആരെ വേണം? ഒരു മണവാട്ടിയെ വേണം. ഈ മണവാട്ടി ആരാണ്? പകരക്കാരിയാണ്. ആർക്ക് പകരം? വസ്തിക്ക് പകരം. ഇത് നിഴലല്ലേ? അതെ. എന്താ ഇതിന്റെ പൊരുള്? പറയാം. ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ പദവിയുടെ പേര് എന്താ? മണവാളനു വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി സഭ. നമ്മളും പകരക്കാരാണ്. ആർക്ക് പകരം? ആർക്ക് പകരം? ഈ മണവാട്ടി ഭാഗത്തിലേക്ക് വരേണ്ടത് ആരായിരുന്നു? അവനോ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല. തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷ സൗജന്യമായി ജാതികളിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് ഷമീറും കോശി വൈദ്യനും രജി നാരായണനും ഒന്നിച്ചു വന്നു. അല്ലേ? കേൾക്കുമ്പോ ചിലത് പറയും, അതേ വാസ്തേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു, ഞങ്ങളൊക്കെ പിന്നെ ജനിച്ചത് പിന്നെ ക്രിസ്ത്യാനി ആയിട്ട് മറ്റേ പഴയ ഹാരി ഒരുത്തലും ഇല്ലേ. ഈ പുസ്തകപ്രകാരം 3 ആൾക്കാരെ ഉലകത്തി ഉള്ളു. 1 യഹൂദൻ, 2 യഹൂദനല്ലാത്ത സകലരെയും വിളിച്ച ഒറ്റ പേര് എന്താ പറഞ്ഞത്? ജാതികൾ. 3 രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അപ്പൊ ഇതിൽ ഞങ്ങൾ ജനിച്ചതേ ക്രിസ്ത്യാനിയാന്ന് ഒരാളുണ്ടോ എന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാം. എന്റെ പപ്പ യഹൂദനാന്നുള്ള ഒരു കൈപൊക്കി, എന്റെ വല്യപ്പച്ചൻ യഹൂദനാന്നുള്ളു ഇല്ല, ഉണങ്ങി പോകണോ അല്ല, ആ മുത്തച്ഛൻ യഹൂദനാണെന്നുള്ളവര് ഇല്ല, ആ വലിയ കോളറൊന്നും പിടിക്കണ്ട, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ആകെക്കൂടി രണ്ടു കൂട്ടരേ ഉള്ളെന്ന്, ഒന്നുകിൽ ജാതി അല്ലേ ദൈവമക്കൾ. ആ ആര് കയ്യൊന്നും നോക്കണ്ട, ആരാന്ന് തന്നെ തന്നെ അറിയാലോ. അപ്പൊ അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നോക്കണം, ശ്രദ്ധിക്കണം. ആമേൻ. അവിടെ പകരക്കാരിയായ മണവാട്ടിയായി നമ്മളും എവിടെ വന്നു? രാജാവിന്റെ സന്നിധിയിൽ വന്നു. ആ ഈ മണവാട്ടിയെ കണ്ടെത്താൻ രാജാവ് എന്താ ചെയ്തത്? അവിടെ നിഴലായി. എന്താ ചെയ്തത്? സകല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാര് നിയമിച്ചു. എന്താ ഇതിന്റെ പൊരുള്? രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ ഓരോ ദേശം തോറും രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവിന്റെ വേല ചെയ്യുന്നവർ. ദൈവം നിയോഗിച്ച സ്റ്റാഫാണ്, ദൈവത്തിന്റെ സ്റ്റാഫ്. എന്തിനാ? അവന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ. മനസ്സിലായോ? കർത്താവിന്റെ വേല ചെയ്യുന്നവർ ആരുടെ സ്റ്റാഫാ? ദൈവത്തിന്റെ സ്റ്റാഫാ. അമേൻ. അനേക പുൽപ്പിറ്റിൽ ദൈവദാസന്മാരുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. സഭയറിഞ്ഞോണം, ദൈവദാസന്മാരുടെ കണ്ണുനീര് വീഴാൻ കാരണമാകുന്നവന്റെ തലമുറ എവിടത്തില്ല ദൈവം? കാരണം ഇത് ദൈവത്തിന്റെ സ്റ്റാഫാ. ഞാനത് പറയുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് പറയാം. ചിലര് പറയുന്നൊരു പരിപാടി, പാസ്റ്റർ അങ്ങനാണെങ്കിൽ ഈ ചില ദൈവദാസന്മാരെയൊക്കെ പാസ്റ്റർ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എടോ, ദൈവവചനം സത്യവചനം പഥ്യമായി പ്രസംഗിക്കുന്നവനാണ് ദൈവദാസൻ. കള്ളന്മാരെ പറയുന്ന ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ആദ്യം മനസ്സിലായോ? ഒന്ന്. പിന്നെ ഇന്നലെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു. നമ്മൾ ഈ വിമർശിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ അത് വിമർശിക്കുമ്പോൾ അവനെ നേടുന്ന വിമർശനമായിരിക്കണമെന്ന്. എനിക്ക് പിന്നെ മറുപടി പറയാനുള്ള അവസരം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതങ്ങ് പറയുക. പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കുഴിയിലേക്ക് നടന്നു പോകുന്ന ഒരുത്തനെ, എടാ അത് കുഴി, അത് ഈ വീടല്ലേ എന്ന് പറഞ്ഞ് അവനെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന വിമർശനം നല്ലതാന്ന് പറഞ്ഞു. നല്ലതാ, എനിക്കും കേട്ടപ്പോഴുള്ള സന്തോഷമായിട്ട് തോന്നി. പക്ഷെ തിരിച്ചൊരു ചോദ്യം കൂടെ എനിക്ക് നിങ്ങളോട് മുമ്പിൽ വെക്കാനുണ്ട്. ഈ മനുഷ്യൻ കുഴിയിലേക്ക് പോവുക, ഞാൻ പറഞ്ഞു യോ അച്ഛാ പോലെ അവിടെ കുഴി അത് വീഴുമെന്ന് പറഞ്ഞു, എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പിന്നെയും കുഴിയിലോട്ട് തന്നെ അങ്ങ് പോവുക. ആയിക്കോട്ടെ, അവൻ പോയി വീഴുവോ നശിക്കുകയോ എന്തോ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഇവരെ മൂന്നാല് പേരും കൂടെ പിടിച്ച് ആ കുഴിയിലോട്ട് ഇയാൾ കൊണ്ടുപോവാണെങ്കിലും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കുള്ളതേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരെയും പിടിച്ച് ആ കുഴിയിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടായിരിക്കണം. അവനോട് മര്യാദയ്ക്ക് പറഞ്ഞു ഈ പോക്ക് തെറ്റാണ്, ഈ നിലയെ പഠിപ്പിക്കരുത്, ഈ തരത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് തന്നെ തുടരുകയും അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ വലിച്ച് ഇത്തരത്തിലുള്ളതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുത്തനും ഉണ്ടായിരിക്കാൻ ഒക്കത്തില്ല. ബോധം വേണം പറയുന്നത് എന്താന്ന്, ചുമ്മാ കയറിയെന്നുണ്ടെന്നേലും പറഞ്ഞാൽ ഒക്കത്തില്ല. ആമേൻ. മനസ്സിലാക്കണം. ആമേൻ. ഇവിടെ രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കർത്താവിന്റെ ദാസന്മാർ. കേന്ദ്രത്തിന്റെ സ്റ്റാഫ് അവര്. കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞപ്പോ ഒരുമുണ്ടെന്നില്ല, അവര് വിചാരിച്ച മോഡിയുടെ ആയിരിക്കും കേന്ദ്രത്തിന്. മോഡിയൊന്നും നമുക്കൊരു വിഷയമല്ല. യോ, കേരളത്തിലാണ് എന്റെ ദൈവവാസനയെ മോഡി കേടി എന്റെ മോങ്ങൽ ഇതുവരെ തീർന്നിട്ടില്ല. സഭയ്ക്കകത്തെല്ലാം മോഡി കയറി എന്റെ മോങ്ങൽ ഇതുവരെ തീർന്നിട്ടില്ല. ഉപവാസവും മോഡി മോഡി മോഡി. എടോ, ആമെ കുളിച്ചിട്ട് തല തോർത്തിയപ്പോൾ ആ ടവൽ ശ്രദ്ധിച്ചായിരുന്നോ? അതിൽ ചില മുടി പൊഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പോലും എന്റെ ദൈവം അറിയാതെ അല്ല, അറിയോ? അപ്പൊ ഒരു ഭരണകൂടം മാറിയപ്പോ തമ്പുരാൻ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. ഇവിടെ ദൈവം അനുവദിച്ചിട്ട് ചിലതിനെ ചില സ്ഥാനത്തോട്ട് കൊണ്ട് നിർത്തുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതും പറഞ്ഞ് നീ മോങ്ങാതെ ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ നോക്ക്, നശിച്ചു പോകുന്ന കൂട്ടുസഹോദരങ്ങൾക്ക് വേണ്ടി കരയാൻ നോക്ക്. അല്ലേ തന്നെ നമ്മുടെ അപ്പച്ചന്മാര് പണ്ടേ പാടി തന്നില്ലേ? വെച്ചാ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ. ആ മോടി വിളിച്ചാലും സുന്ദരനാ മനോഹര നിന്നെ വിട്ടു പോകരുത്, പണ്ടേ പാടി പിന്നല്ലേ ഇതൊക്കെ വന്നത്? സ്തോത്രമൊക്കെ പോയല്ലോ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണേ, രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ദൈവത്തിന്റെ ദാസമാ. എന്തിനാ നിർത്തിയിരിക്കുക? എന്തിനാ? ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ? ആ മണവാട്ടിയെ കണ്ടെത്തണം. അല്ല, സ്തോത്ര കാഴ്ചയുടെ സഞ്ചിയും തൂക്കി ഇരുന്നാ പോരെ? ആ വീഴട്ടെ, അങ്ങനെ വീഴട്ടെ, ഗാന്ധി തലകൾ വീഴട്ടെ, തൂങ്ങട്ടെ, അങ്ങനെ തൂങ്ങട്ടെ, സഞ്ചിയുടെ ഭാരം തൂങ്ങട്ടെ. അതല്ല വിളിച്ചത്, ആത്മാക്കളെ നേടണം. ഹല്ലേലൂയ. ആത്മാക്കളെ നേടാൻ നീ ഇറങ്ങിയാ സഞ്ചി വീഴേണ്ടത് അങ്ങ് വീണുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? അതിന് ദൈവം വിശ്വസ്തനാണ്. പതിമൂന്ന് വർഷം തൻ്റെ ഇടത്തോടെ ഞാൻ ചോദിക്കുക, ഐ പി സിയിലെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിവിടുണ്ട്, കെ സി തോമസ് വാസ് ഉൾപ്പെടെ പലരും ഉണ്ട്. പതിമൂന്ന് വർഷമായി ഷമീറിന് മാസാമാസം ആഴ്ചയാഴ്ച വർഷാവർഷം ഞങ്ങൾ 100 രൂപ അതിൽ കൂടുതൽ. പതിമൂന്ന് വർഷത്തിൽ നീ ഇപ്പം നീ, നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടിയാൽ ഞാൻ രണ്ട് കൈ നീട്ടി മേടിക്കും. ആമേ ഇപ്പോഴത്തെ കാര്യം പറയാം, ഈ നിമിഷം വരെ ആമേ ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരുത്തനെ കൊണ്ട് പറയിക്കാമെങ്കിൽ സുവിശേഷ വേല ഇന്നത്തോടെ അവസാനിക്കും. ഹല്ലേലൂയ, ആമേൻ. ഈ 13 വർഷം രണ്ട് കുഞ്ഞുങ്ങളെ കുടുംബത്തെ അടക്കം എന്നെ പോറ്റി എന്റെ ദൈവത്തെ, എനിക്ക് വിശ്വാസമാണ്. മനസ്സിലായോ? നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്തണം. അതിന് രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ദൈവത്തിന്റെ ദാസന്മാർ. ശ്രദ്ധിക്കണം, ബാക്കി ചിന്തയിലെ കൂടി വരാം. അവിടെ മണവാട്ടിക്ക് മിനിമം 3 യോഗ്യത നിഴലായി എഴുതിയിരിക്കുന്നു. ഒന്ന്, സഹോദരിമാരുടെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്, എന്തുണ്ടായിരിക്കണം? സൗന്ദര്യം ഉണ്ടായിരിക്കണം, സൗന്ദര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് കണ്ണ് തെള്ളിയതും പല്ലും തീയതും കറുത്തതും കോങ്കണിയൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. എങ്ങനാണോ? എങ്ങനാണോ? അല്ല, വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ഇന്ന് കാണുന്ന പോലെ 2 ലിറ്റർ പെയിന്റും ചുണ്ടത്തടിച്ച് യക്ഷിയെ പോലെ നഖം നീട്ടി വളർത്തി പിന്നെ അച്ചാച്ചന്റെ മുതുക മാന്തി പൊളിക്കുന്നൊന്നുമല്ല. മനസ്സിലായോ? വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ഇറുകി പിടിച്ച ഡ്രസ് കൂട്ട് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും അല്ലെന്ന്. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. ഞാൻ അതിശോക്തി പറഞ്ഞ അല്ല ദൈവാസന്മാരെ, ഞാൻ നാട്ടിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നാട്ടിനോട് ബന്ധപ്പെട്ട കാര്യം, കാരണം ഞാൻ ഇവിടെ ആദ്യമാണ്, വിദേശത്തൊക്കെ ആദ്യം. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നാട്ടിലൊക്കെ ഞങ്ങൾ പല പുൽപ്പിറ്റി കയറി ഞങ്ങൾ പ്രസംഗിക്കാനൊക്കെ ദൈവാസന്മാരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ മുമ്പിൽ കുറെ പെമ്പിളേരൊക്കെ വന്ന് നിറഞ്ഞിരിക്കുമല്ലോ, നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഇവരുടെ ജോലി എന്തോന്നറിയാം? വലിച്ചു നീട്ടുക, വലിച്ചു നീട്ടുക. എടി എടുക്കുമ്പോ അറിയത്തില്ല ഇത് വലിച്ചാ നീളം നയറ്റോ അല്ലെന്ന്. അതെ, അല്ലെങ്കി എന്ത് ചെയ്യണം? സ്വതന്ത്രം. അപ്പൊ ഉപദേശത്തിൽ നിൽക്കുന്നവരും ഇതിനകത്തുണ്ട്, കൈയടി ഉണ്ട്, മനസ്സിലായി? അല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? അല്ലെങ്കി എടുക്കാൻ ചെല്ലുമ്പോ മമ്മി പറയണം, എടി മോളെ അത് വേണ്ട, അത് സൺഡേ ക്ലാസ്സിൽ ഇരിക്കുമ്പോ വലിച്ചാ നീളം നയറ്റോ അല്ല, അത് വേണ്ടെന്ന് ആര് പറയണം? ആര് പറയണം? മമ്മി എങ്ങനെ പറയും? മമ്മി വലിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം, കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം. തിരിച്ചറിയ ആമേ. തല നരച്ചവരിനാ തിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ചോദിക്ക, ചില വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസുകാരി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് വേദപുസ്തകം പിടിച്ചോണ്ട് റോഡിൽ കൂടെ നടന്നാൽ കവലെ നിൽക്കുന്ന പയ്യന്മാരൊരു കമന്റ് പോലും പറയല. പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവൻ പറയും, എടാ മിണ്ടല്ലേ, പ്രാർത്ഥനക്കാരിയാ, പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാ നീ ചത്തുവോ എന്ന് പറയും. ആമേൻ. ഇന്നോ ഇന്നത്തെ പെന്തിക്കോസുകാരി ഇറങ്ങി നടന്നാൽ 2 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്നവന്മാർ ഇഞ്ഞു വരും. കയ്യുമില്ല, കാലുമില്ല ഇവക്ക്. മനസ്സിലായോ? ഡോക്ടറൊക്കെ പോയല്ലോ. എന്റെ അനുഭവം പറയാന്നേ, കൊല്ലം ബീച്ചിൽ ഒരു കൊച്ചു കോളാമ്പീൻ പിടിച്ചോണ്ട് പരസ്യോത്തി പ്രസംഗിച്ചോണ്ടിരിക്കുക ഞാൻ. അവിടെ ഇരുന്ന ഏതോ ഒരുത്തൻ ഈസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഒരു പോലീസുകാരൻ വന്ന് ഇങ്ങനെ 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 നിൽക്കുക. ഞാനൊന്ന് നിർത്തിയിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയാൻ. ഞാനൊട്ട് നിർത്തുവോ? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 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 നോക്കിയതോ ഞാൻ ചോദിച്ചു, എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചു. ആ ഇവിടെ മൈക്ക് ഓർഡർ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഈ കോളാമ്പിക്ക് മൈക്ക് ഓർഡർ വേണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ അതല്ല, ഇവിടെ സ്റ്റേഷനിൽ ശല്യം ഒന്ന് വിളിച്ചോ. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, ഇതോ അപ്പുറത്ത് അന്തന്മാരുടെ ഗാനമേള നടക്കുന്നു, 2 പെട്ടി വെച്ചിട്ട്. അതിന് ശല്യമില്ല, ഈ കോളാമ്പി കൂടെ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നാ സാറ് പിടിച്ചുകൊണ്ടെങ്കിൽ ജയിലിട്, അവിടെ ആകുമ്പോൾ ഒരു സഭ തുടങ്ങാനുള്ള കള്ളന്മാർ അവിടെ കിടപ്പുണ്ട്, ഞങ്ങൾ അവിടെ സഭ തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ആമേ. ഉടനെ പുള്ളി, അല്ല ഇച്ചിരി സൗണ്ട് കുറച്ച്, ഞാൻ 10 മിനിറ്റേ ഉള്ളൂ സാർ അവിടെ മിണ്ടായിരിക്കുന്നു. 10 മിനിറ്റ് പറഞ്ഞു, ട്രാക്ട് കൊടുത്ത് സഹോദരന്മാർ വന്നു, ഞങ്ങളങ്ങ് പോവുകയാണ് കേട്ടോണം. അനുഭവമായി പറയുന്ന കഥയല്ല. ഞങ്ങൾ പോകുമ്പോൾ ഈ പോലീസുകാരൻ പുറകെ ഇങ്ങനെ വരിക. ഞാൻ തിരിഞ്ഞു നോക്കി, എന്താ സാറേ? അല്ല, ഞാനും ഒരു ക്രിസ്ത്യാനിയാണേ, ചാക്കോ എന്നാ പേര്. ഞാൻ പറഞ്ഞു, സാറ് ചാക്കൻ സഞ്ചിയൊക്കെ ആയിട്ടാണോ ഞങ്ങളായിട്ട് വരട്ടിയെന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറയാ, ആ അതല്ല, നമ്മളെ വിളിച്ചു, നമ്മുടെ ഡ്യൂട്ടി അല്ലേ. സാറല്ലേ, നമ്മൾ കഴിഞ്ഞല്ലോ, നമ്മൾ പോവുമല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മുമ്പോട്ട് പോയി, ഈ പുള്ളി പിന്നെയും വരിക കുറേ കേട്ടോണം. അപ്പം ഞങ്ങൾ തിരിച്ചൊന്നു, സാറേ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളി പറഞ്ഞ വാക്ക്, പിന്നെ അത് എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. ഞാൻ പറഞ്ഞു, അതിനെന്തു? അല്ല, നിങ്ങൾ പോയി ഇനി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വരുത്തി വെക്കണ്ടോ? ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ കുത്തിയിരുന്നാൽ ചിലത് നടക്കുമെന്ന് ലോകം വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആമേൻ. അതേ പ്രമാണമല്ല ഇന്നും ചുമക്കുന്നത്, അതേ ദൈവത്തെ അല്ല ഇന്നും ആരാധിക്കുന്നത്. എന്തേ മാറ്റം സംഭവിച്ചത്? ദൈവിക സ്വഭാവത്തിനല്ല, നമ്മുടെ സ്വഭാവത്തിന്. തിരിച്ചറിയണം. മണവാട്ടിക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം. ആമേൻ. എന്താ സൗന്ദര്യം? വേദപുസ്തകം പറയുന്ന സൗന്ദര്യം, ആത്മീയ സൗന്ദര്യം. എന്താ? യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, സുബോധത്തിന്റെ ആത്മാവ്, അനുസരണയുള്ള മനോഭാവം. വചനം കേട്ടു, എന്നെ ആരുന്നടി, മറിയേ വരണമായിരുന്നടി, എന്നാ രസം പറഞ്ഞു പോയി, വല്ല അനുസരിച്ചോ? ആമേൻ. അനുസരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നോക്കേ, സുബോധത്തിന്റെ ആത്മാവ്. എന്താ സുബോധത്തിന്റെ ആത്മാവ്? നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം, അതൊരു തെറ്റല്ല. നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. ആമേൻ. നൃത്തം ചെയ്ത് ആരാധിക്കും തെറ്റല്ല, പക്ഷേ തലയിലെ സ്കാർഫ് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. ആമേൻ. മനസ്സിലായോ? സ്കാർഫും പോയി, സാരിയും പോയി, ഒന്നാന്തരം ഭൂതമാണ്. മനസ്സിലാവുന്നുണ്ടോ? സുബോധം വേണം. രണ്ട്, ആമേൻ. വിശുദ്ധ വേദപുസ്തകം അഥവാ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായും നമ്മുടെ ഇടയിൽ പാർത്തു. ദാറ്റ് മീൻസ് യേശു. ആ തിരുവചനത്തെ ചവിട്ടി 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 ആമേ ഭിത്തിയുടെ മൂലെ കൊണ്ടിടുന്ന നൃത്തമല്ല. ആരുമുണ്ടാത്തേ? ഹല്ലേലൂയ. സുബോധത്തിന്റെ ആത്മാവ്. അയ്യോ പാസ്റ്ററെ, അതൊക്കെ സഹോദരിമാരെ കുറിച്ചാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറഞ്ഞതിന്റെ ഒടുവിൽ പൗലോസ് ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്തിട്ട് അവസാനിപ്പിച്ചത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ആ നമുക്കത് ബാധകമാണ്. രണ്ട്, യുവത്വം ഉണ്ടായിരിക്കണം. ഞാൻ ഓടിച്ചു വിടുക, സമയം പോകുന്നുണ്ട്. യുവത്വം ഉണ്ടായിരിക്കണം. സൗന്ദര്യവും യുവത്വവും കന്യകത്വം ഓരോന്നും ഓരോ മണിക്കൂർ വസങ്ങാന്ന്. ആമേ. നോക്കണേ, യുവത്വം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് തല നരച്ച ഒരാരും ഇതിനകത്ത് വരണ്ട. ആണോ? അല്ലച്ചാ. പിന്നെയോ, കാലേബ് പറഞ്ഞതുപോലെ എന്റെ ഭൗതിക ശരീരം 85 എന്റെ ആകത്ത മനുഷ്യൻ ഇന്നും അവനോടൊരു വെട്ടു വെട്ടുവാൻ ആത്മാവിൽ റെഡിയ. യൂത്തിന്റെ പ്രത്യേകത, എന്ത് കാര്യം ഏൽപ്പിച്ചാലും ചാടി ചാടി നിൽക്കുന്ന പ്രായം അല്ലേ യൂത്ത്? യുവത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റാ. പുറമേ ഉള്ളത് സുന്ദരനായോ സുന്ദരിയായോ സുന്ദരനായോ, അകത്തത് പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഉണങ്ങി 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 പോവാണ്. കാരണം പുറമേ ഉള്ളതിന് 3 പിസ്തായും എന്താ എന്തൊക്കെയാണ് എനിക്ക് പേരൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, ഇതെല്ലാം കൊടുത്ത് അങ്ങോട്ട് ആ വീർപ്പിച്ച് കയറ്റി ഉരുട്ടി പിടിച്ച് വെക്കുക. അകത്ത മനുഷ്യന് കിട്ടേണ്ട ആഹാരം ദൈവത്തിന്റെ വചനം. അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് കിട്ടുന്ന ഒരു നേരം. ആമേ. മനസ്സിലാവുന്നുണ്ടോ? അകത്ത മനുഷ്യൻ ഉണങ്ങി ഉണങ്ങിയിരിക്കുക. ഈ അകത്ത മനുഷ്യനാണ് പിശാചിനോട് പോരാട്ടമുള്ളത്, പുറത്തെ ജഡരക്തങ്ങളോടല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ അകത്ത മനുഷ്യന് കിട്ടേണ്ട ആഹാരം എങ്ങനെ കിട്ടാനാ? നാട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ 7 പട്ടി 10 സീരിയലിന്റെ മുമ്പ് ഇരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയാൽ അരമണിക്കൂർ വേദപുസ്തകം വായിക്കുകയല്ല നാട്ടിലെ കാര്യം. ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല ഇവിടെ സീരിയലിന്റെ ഗതി എന്ത് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനൊരു കണ്ടീഷനിലേക്ക് ജനം വഴിമാറിയത് കൊണ്ട് അകത്ത മനുഷ്യൻ യുവത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. 3, കന്യകത്വം ഉണ്ടായിരിക്കണം. എന്താ? ശ്രദ്ധിക്കണേ, വിവാഹം കഴിക്കുന്ന ഏതൊരു പെണ്ണിനെ കുറിച്ചും പുരുഷൻ ന്യായമായി, അന്യായമായിട്ടല്ല അച്ഛാ, ന്യായമായി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണ് അവൾ മലിനപ്പെടാത്തവളായിരിക്കണം അല്ലേ അച്ഛാ? ആമെ. വേദോസം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മലിനപ്പെടരുത്. ആമേ. നിശ്ചയം കഴിഞ്ഞ പെമ്പിള്ളാർ വല്ലതും പരിചയത്തിലുണ്ടെങ്കിൽ മമ്മിയോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടോ മാമേ മോള്? ഓ കുഴപ്പമൊന്നുമില്ല, ഫോൺ ബില്ല് കൂടുതലാന്നേ ഉള്ളൂ. കാര്യം എന്താ? വിളുക്ക വിളുക്ക ഇവളെ അച്ചാച്ചനെ വിളിയാന്ന്, ഇവക്ക് ഉറക്കമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ലേ? അങ്ങ് വിളിയാ, വിളിയോട് വിളിയാ. പിന്നെ ഇവളെ മുമ്പിൽ കൂടെ മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും ഇവക്ക് വിഷയമല്ലെന്ന് കാര്യം. അവക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു അച്ചാച്ചനുണ്ട്. മനസ്സിലായോ? അവളെ ആരും കുറ്റം പറയത്തില്ലെന്ന്, അവളെ ആരും വഴക്ക് പറയത്തില്ല. കാരണം അവക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു അച്ചാച്ചനെ അവൾ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിക്ക് ഇനി സംസാരിക്കാൻ ഒരുവനേ ഉള്ളൂ, ആ മണവാളനോടെ ഉള്ളൂ. ഇനി അവക്ക് കേൾക്കാനും ഒന്നേ ഉള്ളൂ, അത് അവന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ മറ്റൊന്നും അവളെ ആകർഷിക്കുന്നില്ല, ആകർഷിക്കാൻ പാടില്ല മണവാളന് വേണ്ടി. ശ്രദ്ധിക്കണം, അപ്പൊ ഈ മൂന്ന് യോഗ്യതയുള്ള സഭ, ആ ഇത്രയും കാര്യമായാൽ നേരെ കാഹളം ധനിക്കുമ്പോൾ വലിച്ചു തൂക്കി അങ്ങ് കൊണ്ടുപോകും, തെറ്റിപ്പോയി, അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഈ മൂന്ന് യോഗ്യത ഉണ്ടായത് കൊണ്ട് രാജാവിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. അതിനിടയ്ക്കൊരു കടമ്പയുണ്ട്. എന്താ കടമ്പെന്നറിയാമോ? ഈ യോഗ്യതയുള്ളവരെ കണ്ടെത്തി അവിടുത്തെ കാര്യസ്ഥനാകുന്ന ഹേഗായിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്തിന്? അവൻ അവർക്ക് ശുദ്ധീകരണത്തിനുള്ള വസ്തുവകകൾ ചെയ്തു കൊടുക്കട്ടെ. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിലാണ് സഭ കിടക്കുന്നത്. ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിൽ ആ ദൈവസഭ കിടക്കുന്നത്. ആ കാര്യസ്ഥനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ പോയിട്ട് സത്യത്തിന്റെ കാര്യസ്ഥൻ അവനെ നിങ്ങളുടെ മേൽ അയക്കും. ലേലോയി, എന്തിനാ? ശുദ്ധീകരണത്തിന്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഇന്ന് മണവാട്ടി ഇട്ടിരിക്കുന്നത് തോന്നിയതുപോലെ ജീവിക്കാനല്ല, ശുദ്ധീകരണത്തിനായി. എന്താ ശുദ്ധീകരണം? മൂന്ന് മിനിറ്റേ ഉള്ളൂ, അവസാനിപ്പിച്ചോളാം. ശുദ്ധീകരണം എന്താ? അതെ മാസ്റ്റർ, എൻ്റെ കയ്യിൽ ഇച്ചിരി പിന്നെ അഴുക്ക് പറ്റി, ഞാൻ ഇച്ചിരി പൗഡർ എടുത്ത് അതിൻ്റെ പുറത്തങ്ങ് ഇട്ടു, ഇച്ചിരി ക്രീമും വാരി അതിൻ്റെ പുറത്തങ്ങ് പൊത്തി, ഇച്ചിരി സ്പ്രേയും അടുത്ത് അടിച്ച് തട്ടിപ്പൊത്തി, ഇതാണോ വെച്ചാൽ ശുദ്ധീകരണം? അല്ല. പിന്നെന്തോ ശുദ്ധീകരണം? അത് കഴുകി വൃത്തിയാക്കുന്നതാണ് ശുദ്ധീകരണം. വേദനയോടെ പറയട്ടെ, ഇന്ന് പല സഭയിലും തട്ടിപ്പൊത്താണ് നടക്കുന്നത്. ലേലൂയ, തട്ടിപ്പൊത്ത്. എന്നാ തട്ടിപ്പൊത്ത്? അയ്യോ, തലേന്ന് രാത്രി മറിയാമ്മക്കറിയാച്ചനോട്, പേരുള്ളവരുണ്ട്, ക്ഷമിക്കണം, ഉദാഹരണമാണ്, മറിയാമ്മക്കറിയാച്ചനോട് തലേന്ന് രാത്രി മുട്ടൻ അടി അടി മൂത്തട്ട് മറിയാമ്മ പറഞ്ഞു, കാലാ നിന്റെ മണ്ട ഇടി വെട്ടുപോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തി. എന്നിട്ട് ഓടി വന്ന് ബൈബിൾ കൊടുത്തിട്ട് പറയാം, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് പ്രാർത്ഥിക്കണം, പോ. നേരെ റൂമിൽ കയറി കഥ അങ്ങ് അടച്ചു. പ്രിയമുള്ളവര്, അച്ചായനെ കാലാന്ന് വിളിച്ചിട്ടാണ് കഥ കടച്ചത്. ഏത് യേശുവാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നതെന്ന് എനിക്കിന്ന് വരെ പിടികിട്ടിയിട്ടില്ല. പോട്ടെ, ഏതായാലും പിറ്റേന്ന് രാവിലെ അമ്മാമ്മ വന്ന് ഭയങ്കര ആരാധന അന്യഭാഷയൊക്കെ കൊണ്ട്, അപ്പോഴാണ് പാസ്റ്റർ പറയുന്നത്, പ്രിയമുള്ളവര് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഗസ്റ്റ് ആരെന്നറിയാമോ? അല്ല ആരാ, അല്ല ആരാ, കാലഘട്ടത്തിന്റെ പ്രവാചകൻ. ഇത് കേട്ടപ്പോ മറിയാമ്മയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. എന്താ കാര്യം, എന്താ കാര്യം? ആ ഇന്നലെ കാലാന്ന് വിളിച്ചതെല്ലാം ഇന്ന് പൊളി. യോ, എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര അന്യഭാഷക്കാരിയായി തമ്പേറടിച്ചിരിക്കുകയാണ്. കുഴഞ്ഞ പൊങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ തട്ടിലോട്ടിറങ്ങി. ഉടനെ മറിയാമ്മ പ്രാർത്ഥിക്കുക, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ കർത്താവ്, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ആരെടുത്ത് വന്നു? മറിയാമ്മയുടെ അടുത്ത് വന്നു. തലേ കയ്യും വെച്ചിട്ട് പറഞ്ഞു, മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ മാനിച്ച് അനുഗ്രഹിക്കാൻ പോവാ. ഈ ഉപവാസം പോലും നിനക്ക് വേണ്ടി വെച്ചാന്ന് ആത്മാവ് സംസാരിക്കും. ഇത് കേട്ടമറിയാമ്മേടി കാര്യം, ഇത് കേട്ടമറിയാമ്മയുടെ ഹൃദയത്തിൽ ന്യായമായൊരു ചിന്ത, അന്യായമല്ല, ന്യായമായൊരു ചിന്ത വന്നു. അപ്പൊ കാലാന്ന് വിളിക്കുന്ന ഒരു തെറ്റല്ല. അങ്ങനെ ആണെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഇരുന്ന കൂട്ടത്തി പരിശുദ്ധാത്മാവ് എന്നോട് മാത്രം ദൂത് പറയുക വെച്ചാൽ, അപ്പൊ ദൈവം എന്നെ എത്ര സ്നേഹിക്കുന്നു നോക്കെ, നാളെ തൊട്ട് കാലാന്ന് വിളിക്കാം. ഇതാണോ പരിശുദ്ധാത്മാവ്? നിങ്ങൾ പഠിച്ച പരിശുദ്ധാത്മാവ് ഇതാണോ? അല്ല. അപ്പൊ ദൂത് പറയത്തില്ലെന്നാണോ? ആര് പറഞ്ഞു? ദൂത് പറയും, പറയത്തില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവാണ് ദൂത് പറയത്തില്ല, പറയും. എങ്ങനെ പറയും? അടുത്തു വന്ന് പറയും, മകളെ, നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും എല്ലാം ദൈവത്തിന് പ്രസാദമാണ്. പക്ഷേ നിന്റെ നാക്കിന് നീ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ അരിച്ചെടുത്ത് ദൂരെ കളയെന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. നിനക്കിക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന 500 എന്റെ പോക്കറ്റ് വരുത്തുന്നവൻ അല്ല പ്രവാചകൻ. നിന്റെ ആകൃത്യം വിളിച്ചു പറഞ്ഞ്, നിന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞ്, നിന്റെ ബലഹീനതകളെ വെളിപ്പെടുത്തി നിന്നെ ദൈവത്തോട് അടുപ്പിപ്പാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് പ്രവാചകൻ. മനസ്സിലാവുന്നു? ആമേൻ. ഇനിയും ദൈവത്തോട് അടുപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന വിഷയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ പ്രവാചകൻ. മറ്റൊന്ന്, സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തിയിട്ട് മുൻകൂട്ടി വിളിച്ചറിയിക്കുന്നതിനെയും പ്രവചനമെന്നാണ് പറയുന്നത്. അതിൻ്റെ രണ്ട് സാക്ഷ്യം വാഹനത്തിൽ ഞങ്ങൾ കേട്ടു, കോശി വൈദ്യൻ പാസ്റ്ററെയും കെ സി തോമസ് ഭാഷയുടെ അനുഭവം ഞങ്ങൾ കേട്ടു. പക്ഷെ അവരുടെ അനുഭവത്തിൽ ശ്രദ്ധിക്കണം, അത് കിറു കൃത്യം വള്ളിപ്പുള്ളി അങ്ങനെ ആയിരുന്നു. ഉദാഹരണം പറയാം, യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചനം നടത്തി. കന്യക ഗർഭിണിയായ ഒരു അരെ മകന്, എത്ര വർഷം മുമ്പ്? 750 വർഷം. കണക്കറിയാസനാളാണ് ഞാനേ ഉള്ളു പഠിക്കാത്ത, അതുകൊണ്ടാണ് ചോദിച്ചത്. 750 വർഷങ്ങൾ പരം ഒരു പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു അരെ അരെ മകനെ പ്രസവിച്ചപ്പോ മോളായോ? അതാ പ്രവാചകൻ. വിട്ടില്ല, 700ഉം 750ഉം വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാ മോന. ഇപ്പൊ ഇവിടെ ചിലർ 6 മാസമുള്ളൂ മോനാകട്ടോ, പ്രസവിച്ചപ്പോ മോള കയ്യെന്ന് പോയി. കറക്കി കുത്തുന്ന വകുപ്പല്ല. ഊവ് ഊവ് ഇല്ല ഇല്ല. ഈ ഇടയ്ക്ക് ഒരാൾ സ്റ്റേജ് ചെയ്യുന്നുണ്ട്, വിളിച്ചു, ബിനു ബിനു എന്നൊരു പേര് എന്നെ കാണിക്കുന്നുണ്ട്. ബിനു ഉണ്ടോ? ബിനു ഉണ്ടോ? ബിനു ഉണ്ട്. ബിനു ആ വേണ്ട വേണ്ട വേണ്ട. ഇനി ഒരു വാദത്തിന് വേണ്ടി ബിനു ഉണ്ടെന്നങ്ങിരിക്കും, ഉണ്ട്, ഞാൻ സംഭവം ഒരു വാദത്തിന് വേണ്ടി ഇരിക്കട്ടെ. എങ്കിലും പ്രശ്നം തീരുന്നില്ല. ഇതിനെ വേദപുസ്തകമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് വിഴുങ്ങാൻ. വേദപുസ്തകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യേശു എരിഹോവിനടുത്ത് എത്തിയപ്പോൾ നിന്നുകൊണ്ട്, ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാ? എടാ ഏതെങ്കിലും മരത്തിൽ ഉണ്ടോ? ചേടാ നിന്റെ വീട്ടിൽ വരാനാന്ന്. ഇങ്ങനാന്നാ വിളിച്ചേ പോട്. അവൻ ഇരുന്ന മരത്തിന്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി, സക്കായിയെ ഇറങ്ങിവാടാ, പുരുഷാരൻ നിന്നെ കണ്ടില്ല, അഗ്നിജ്വാലക്കൊത്ത കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ട്, ഇറങ്ങിവാ. അതാണ് ദൂത് പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇല്ലെന്നല്ല ഈ പറയുന്നേ, ഇതിനെ തമ്മിൽ വേദപുസ്തകവുമായി കമ്പയർ ചെയ്ത് സ്വീകരിക്കണം. ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അമേൻ. വാക്കുകൾ അവസാനിപ്പിക്കാം. കാര്യം എനിക്ക് അല്ലേലിയുടെ ശബ്ദം കൂടുമ്പോൾ പേടിയാണ്. നമ്മുടെ നാട്ടിലെ അച്ചായന്മാര് ഒരു പടിയുണ്ട്, 11:30 വരുന്നത്. പക്ഷേ 1:05 ഉള്ളപ്പം കവർ എടുത്ത് അങ്ങോട്ട് കിലുക്കാൻ തുടങ്ങി. കിലുക്കിയിട്ട് ഈ ബൈബിൾ എടുത്ത് അങ്ങോട്ട് കയറ്റി, എന്നിട്ട് ഇങ്ങനെ മടക്കി കിലി കിലി കിലി, ഇങ്ങനെ മടക്കി കിലി കിലി കിലി. പിന്നെ ബൈബിൾ എടുത്ത് റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചൊരിടക്കം പൊട്ടവും. പിന്നെ ഈ ബ്രോക്കർമാരുടെ കക്ഷത്തിൽ വെക്കുന്ന ഒരു കറുത്ത ബാഗ് ഉണ്ടല്ലോ, അതെടുത്ത് ഇത് അതിനകത്തോട്ട് കയറ്റി അതിന്റെ സിബും പിടിച്ച് ബ്രൂന്ന് പറഞ്ഞ് വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഞെളിഞ്ഞ് അങ്ങോട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സമയായിടോ നിർത്തടോ എന്നുള്ള സിഗ്നലാ. അതുകൊണ്ട് ഈ ഉറക്കെ അല്ലേലൂയ കേൾക്കുമ്പോൾ എനിക്ക് പേടി. അതുകൊണ്ട് ഞാനങ്ങ് അമ്മ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. അവൻ ഈ കറക്കി കുത്തുന്ന വകുപ്പല്ല പ്രവാചകൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കുറെ ഭൂതങ്ങൾ ടിവിക്കകത്തോടെ ഇറങ്ങിയിരിക്കുന്നു അല്ലേ വിവിച്ച? അയ്യോ ഒന്നും ആണ്ട്, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് വിവിച്ചാനോട് ചോദിച്ചാൽ അറിയാം, അനുഭവം ഉള്ള ആളാ അമ്മ. കുറെ ചിലർ പറയും, ഇങ്ങോട്ട് നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് കൈവേ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ പെണ്ണുങ്ങൾ ഇത് കേൾക്കേണ്ട താമസം, സ്ക്രീനിലെല്ലാം പോയി പൊത്തി പിടിച്ചുണ്ടെങ്കിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? ആ ഉടനെ ഇയാളെ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാനൊരു രമണിയെ കാണുന്നുണ്ട്. ഇത് കേട്ടോണ്ട് എങ്ങോ ഇരിക്കുന്ന രമണി, ഞാനാ രമണി പറഞ്ഞ് വിളിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഒന്നുകിൽ ഒരു സിറ്റ് ഔട്ടിൽ, അല്ലെങ്കിൽ ഒരു പുല്ലിൻ്റെ തകടിയിൽ, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഇവരുടെ പോലെ ഒരു ചാനലിൻ്റെ സ്റ്റുഡിയോ റൂമിൽ ഷൂട്ട് ചെയ്യുന്ന സമയം. ആ സമയത്ത് അവിടെ സ്ക്രീനും ഇല്ല, രമണിയും ഇല്ല, ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. എന്തോ മനസ്സിലായി? ഇത് കഴിഞ്ഞ് ഇതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നല്ലേ, 2 ആഴ്ച. എന്താ വിവിച്ച? ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ടി വിയിലോട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ രമണിയെ കാണും. ഏ രമണി ആര് കാണിച്ചു? കറക്കി കുത്തുന്ന വകുപ്പല്ല പരിശുദ്ധാത്മാവ്. ഇത് പഠിക്കണം അങ്ങോട്ട്. എന്ത് വേറെ ചിലവുണ്ട്? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇപ്പൊ മാറ്റം വരാൻ പോവാ, പേഴ്സലും ബാഗേലും കൈ വൈ. അയ്യോ പെണ്ണുങ്ങൾ കേൾക്കണം, അത് കീറിക്കളഞ്ഞ പേഴ്സും കൂടെ എടുത്തുകൊണ്ട് തപ്പി അങ്ങോട്ട് പോകും. അങ്ങോട്ട് പ്രാർത്ഥന വിട്ടുപോയി, ആ സാമ്പത്തിക വിടുതൽ മാറി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് പലരും കേൾക്കാറില്ല. എന്താ പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച ഞങ്ങളുടെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന അക്കൗണ്ടിലോട്ട് അയക്കണം. അതെന്ത്, എവൻ പേഴ്സലും ബാഗേലും കൈ വെച്ചാൽ പണം വരുത്തില്ലേ? എടോ, ഈ ആഴ്ചയിലെ ഈ പ്രോഗ്രാം നടത്താൻ സഹായിച്ച ദൈവം അടുത്ത ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുമെന്ന് തന്നെത്താൻ വിശ്വസിക്കാൻ കഴിയാത്തവനാണോ ഇത് മാറ്റാൻ നടക്കുന്നത്? മിനിമം ബോധമൊന്നുണ്ടാക. ഞാൻ ഈ കൂടെ കൂടെ പെണ്ണുങ്ങളെന്ന് പറയുന്നുണ്ട്, സഹോദരിമാർ വിചാരിക്കുന്നു പെണ്ണുങ്ങൾ മാത്രമേ, ഇതിന്റെ എല്ലാം കളി ഈ വശത്തോട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ പിണങ്ങിയൊന്നും വേണ്ട. ഒരു ദൂതം നിങ്ങൾക്കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് സന്തോഷിക്കാം. പകൽ ഇത് പറയാം, അവൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റട്ടെ. ആദ്യം പ്രത്യക്ഷനായത് സ്ത്രീക്കാണോ പുരുഷനാണോ? അഭിമാനത്തോടെ പറഞ്ഞു ഉറക്കു പറയുന്നു. ലേലിയാ, കർത്താവിനറിയാം ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് മൊത്തം വിവരം അറിയണമെങ്കിൽ പുരുഷന്മാരെ കാണിച്ചാൽ ഒക്കെയല്ല. എന്റെ സ്വത്രം പോയി. ആമേൻ. എടാ, ഇത് രഹസ്യമാക്കി വെക്കേണ്ട വിഷയമല്ലെന്ന്. അപ്പൊ കർത്താവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നാവ് നല്ലതാന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഉണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദീർഘമായി ഒത്തിരി കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരെന്ത് കഷ്ടപ്പെട്ടാന്നറിയാവോ? ലഞ്ച് ബ്രേക്കിന്റെ ഇടയ്ക്ക് ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദിയുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഷമീറെ, നീ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി? അവിടെ തുടങ്ങിയ ചോദ്യമായി ഇവിടെ എത്തി നിൽക്കുന്നു. ഒറ്റ മറുപടിയേ ഉള്ളൂ, ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. ഞാൻ ഇന്ന് വീണു മരിച്ചാൽ, അല്ലെങ്കിൽ കാഹളം ധ്വനിച്ചാൽ, എന്റെ ആത്മാവിന് ഒരു നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഞാൻ യേശുവിന്റെ പിന്നാലെ പോയി. അല്ലാതെ നടുവേന മാറാനും പല്ലുവേന മാറാനും കൊച്ചിനെ കെട്ടിക്കാനും വീട് വെക്കാനും അച്ചാച്ചന് വിസാ ശരിയാകാനും കൊട്ടാൻ ഇറങ്ങിയതല്ല. പ്രിയമുള്ളവരെ, പലരും വിചാരിച്ചിരിക്കുന്നത് ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട് യേശു എന്റെ കൂടാന്ന. തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട്, ചോദിച്ച വീട് കിട്ടിയത് കൊണ്ട്, ചോദിച്ച കാറ് കിട്ടിയത് കൊണ്ട് യേശു എന്റെ കൂടാ. ഞാൻ ഇന്ന് വരെ ചോദിച്ചതിനൊക്കെയും ദൈവം എനിക്ക് മറുപടി തന്നെന്ന് നീ ആശ്വസിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട് യേശു നിന്റെ കൂടാന്ന് നീ പറയുന്നെങ്കിൽ യേശു അംബാനിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാന്ന് സമ്മതിക്കണം. സമ്മതിക്കോ? അതൊന്നും കിട്ടിയത് കൊണ്ട് ദൈവം നിന്റെ കൂടാന്ന് പറയല്ല. ഈ ഇടയ്ക്ക് നാട്ടിലൊരു ഉപദേശി ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പറയുക, ഷമീർ പാസ്റ്ററെ ഞാനൊന്ന് ചാടി. എവിടെ ചാടി? പുറത്ത് ചാടിയത്. ആരുടെ പുറത്ത്? അല്ലെന്ന്, ഗൾഫിൽ പോവാൻ. ആ, ദൈവം എന്നെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ചു. എന്താന്ന്? ഓടിച്ചിട്ടങ്ങ്. ഞാൻ പറയാം, എന്താ വെച്ചാൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ അതോ സ്നാനപ്പെടുത്തിയോ? അതല്ലെന്ന്, അതല്ലെന്ന്. പിന്നെ നന്മ കിട്ടി. എന്തോ കിട്ടി? നന്മ കിട്ടി. ഞാൻ പറഞ്ഞു, വേറെ വല്ലവരോടും പോയി പറയാച്ചാ ഇതൊക്കെ. എന്തോ ഭാഷ അങ്ങനെ പറഞ്ഞു. എടോ, അല്ലാഹുവിനെ സേവിക്കുന്ന അറബിയുടെ മേശേന്ന് വീഴുന്ന അപ്പം നുറുക്ക അവിടെ ജോലി ചെയ്യുന്ന കറിയാക്ക് കിട്ടുന്നത്, അവന്റെ ഇലന്ന് വീണ നുറുക്ക ഇങ്ങർക്ക് കിട്ടിയത്, എന്തിനായി ചാടുന്നത്? എന്തിനായി ചാടുന്നത്? നോക്ക, ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന യാക്കോബ്, പൊന്നുവെള്ളി ആട് മാട് ഒട്ടകം കഴുത സമ്പത്ത് ഭാര്യ നല്ല ഭാര്യമാര് സകലത്തെയും കുട്ടി യാബോക്ക് നദിയുടെ ഇക്കര വന്നു. തനിക്കുള്ള സകല സമ്പത്തും അവിടെ നിർത്തി ഒറ്റയ്ക്ക് ഇക്കര വന്നിട്ട് ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ച ഒറ്റ ചോദ്യം, നീ എന്നെ പറ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ പക്കരെ നിൽക്കുന്നു? നമ്മളാണെ പത്താഴ്ച സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തോണ്ട് അപ്പുറം നിൽക്കുന്നു. അതിട്ടിട്ട് ഇക്കര വന്നിട്ട് അനുഗ്രഹം വേണം നിങ്ങൾക്ക്? എന്ത് വട്ട, അതല്ല അനുഗ്രഹം. 2015 കമ്പ്യൂട്ടർ യുഗത്തിലും ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ എന്ന് വിളിക്കത്തക്കവണ്ണം അവന്റെ പേര് ദൈവ പൈതലെന്നായി മാറി. എനിക്ക് നിനക്ക് ലഭിച്ച അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, കാൺമീൻ, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാനൊരു മണ്ടനാണ്. എനിക്കൊരു പാസ്റ്റർ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞതാ, ഷമീർ പാസ്റ്ററെ സ്നേഹം കൊണ്ട് പറയുക. എന്താ വെച്ചാ, നിങ്ങളൊരു മണ്ടനാന്ന്. സ്നേഹം കൊണ്ട് മണ്ടനാന്ന് ഞാൻ ചോദിച്ചു. അതെന്താ വെച്ചാ, അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ചന്ത അറിഞ്ഞു വ്യാപാരം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ചന്ത, ആ, നമ്മളൊരു ചർച്ചയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോ ആദ്യത്തെ രണ്ട് പാട്ട് കഴിയുമ്പോൾ അറിയാം ജനം ഏത് ടൈപ്പാണ്. അപ്പൊ അവരാരാധിക്കുന്ന ജനമാണെങ്കിൽ ഒരു ഉണർവിന്റെ മെസ്സേജ് അങ്ങ് അടിക്കണം. ആ ആ, ചില ചർച്ച ചെല്ലുമ്പോൾ ഈ ബ്രെഡ് ജാമ് തേക്കുന്ന പോലെ ഇരിക്കും, ഒരു കൈ പോലും അടിക്കൂല. അവന് അവിടെ ഒരു ഉപദേശമൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകണം. പിന്നെ ന്യൂ ജനറേഷൻകാർ നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സാമ്പത്തിക പിടിതൽ, കടഭാരം, അന്ധകാരം, ബന്ധനം, മണ്ഡലം, മഴ. ഇപ്പൊ മഴ തപ്പി നടക്കുക. ഇനി അപ്പൊ ഇനി മർത്തോമ CSI അങ്ങനെയുള്ളവർ നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സ്നാനം എന്ത് ചെയ്യരുത്? അങ്ങനെയാണെ അടുത്ത വർഷം അവർ നമ്മളെ തന്നെ, അതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് തുടങ്ങുന്നൊരു അപ്പച്ചി ഇപ്പൊ നൈറ്റ് ഇട്ടുകൊണ്ട് CSIക്കാരുടെ കൂടെ നടക്കുക. വല്ല കാര്യമുണ്ട്? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വേദി അറിഞ്ഞു നിന്നാൽ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകാം. രണ്ട് പെൺകുഞ്ഞുങ്ങളായോണ്ട് പറയുകയാണ്, എന്തൊരു സ്നേഹമല്ലേ. ഞാൻ വിട്ടില്ല, വിടുന്ന ആളല്ല അങ്ങനെ. ഇങ്ങ് വാച്ചാ, ഇങ്ങ് വാ. അച്ഛാൻ എപ്പോഴെങ്കിലും പൗലോസിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിലോ. ഞാൻ ഇച്ചിരി നേരം ഈ മനുഷ്യനൊന്ന് പൗലോസ് ആക്കാച്ചോ, സ്തോത്രം പറയാച്ചോ, സ്തോത്രം ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി. ആമേൻ. ഓക്കെ, പൗലോസ്, പൗലോസ് എന്തോ ഉണ്ട്, സ്തോത്രം. ആ, നിങ്ങളതൊരു മണ്ടനാണോ? ആര് ആര് മണ്ടനോ? ഓ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനല്ലേ? ആ, മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച മനുഷ്യനല്ലേ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടില്ലേ? നെടല് തട്ടി രോഗി സൗഖ്യമാകുന്നില്ലേ? ഉയ്യോ, ഇത്രയും കൃപാവരവും കൈ വെച്ചിട്ട് നിങ്ങൾ എന്തോ ഈ ചർച്ചിലൊക്കെ പോയി പ്രസംഗിക്കുന്നത്? പലവട്ടം പട്ടിണി, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, കാട്ടിലടി, നാട്ടിലടി, കള്ളസ്വകാരമുള്ള ആപത്ത്, തിന്നില്ല, കുടിച്ചില്ല, ഓടുത്തില്ല, ഇത്രയും കൃപാവരം കൈ വെച്ചുണ്ട്. നിങ്ങൾ എന്തോ ഈ പറയണേ? പലവട്ടം പട്ടിണി, പലവട്ടം, ഞങ്ങളെ നോക്ക്, പലവട്ടം ഗൾഫിൽ പോയി, പല പല വീട് മേടിച്ചു, പല പല കാറ് മേടിച്ചു, പല പല എസ്റ്റേറ്റ് മേടിച്ചു, പല പല ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്കോ ഇവിടെ ഒരു പൊതപ്പെങ്കിലും ഉണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക, മോനെ തിമോത്തിയോസെ, നീ വരുമ്പോ പൊതപ്പും കിടക്കണം, മണ്ടൻ മണ്ടനല്ലേ, മണ്ടനല്ലേ, കോടിക്കണക്കിന് വരുന്ന ആസ്തി ഈ പുസ്തക നിമിത്തം ചപ്പെന്നും ചവറെന്നും കണ്ട് വലിച്ചെറിഞ്ഞ ഒരു പുതപ്പ് പോലും ഇല്ലാതെ എരിഞ്ഞടങ്ങിയ പൗലോസ് മണ്ടനാണെങ്കിൽ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? അമേൻ. പക്ഷെ നീ ഓർത്തോ, ആരും മണ്ടൻ ആരും മിടുക്കനെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വെളിപ്പെടാൻ പോവുക. ആമേ. അപ്പച്ചന്മാര് പാടിയിട്ടു, അങ്ങേ കരയിൽ ചെല്ലും, നേടിയെന്തെന്ന് അന്നറിയാം, അന്നറിയാം. ആമേൻ. നീ ഉണ്ടാക്കിയ ഡോളറാണോ, നീ നേടിയ ആത്മാവിനാണോ വിലയെന്ന് അന്നറിയാം. അങ്ങേക്കരയിൽ ചെല്ലും, നേടിയതെന്തെന്നറിയാം. സകല തെളിവുകളും ആ ദിവസത്തിനായി വിരൽ ചൂണ്ടുമ്പോൾ മലിനപ്പെടാത്ത മണവാട്ടിയായി, വിശുദ്ധിയുള്ള മണവാട്ടിയായി, യോഗ്യതയുള്ള മണവാട്ടിയായി കർത്താവിന്റെ കാഹളനാഥത്തിനായി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.
യേശുവിനോടു നീ പറഞ്ഞ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ എഴുന്നൻ കരത്താ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികൾ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികൾ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ പരിശോധനകൾ വരികിൽ മനപ്പതരാതാശ്രയിച്ചിടുക പരിശോധനകൾ വരികിൽ മനപ്പതരാതാശ്രയിച്ചിടുക ബലഹീനതയിൽ കവിയും കൃപമതി എന്നാശ്രയിച്ചിടുക ബല ശുഭമതീരും സകലവും ശുഭമാ വിരവിടെ വീടകൾ തീരും സകലവും ശുഭമാ വരുവിൻ യേശുവിനരികൾ എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ വരുവിൻ യേശുവിനരികൾ എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ വരുവിൻ കൃപകൾ പൊഴിയും പുരുഷനരികിൽ വരുവിൻ കൃപകൾ പൊഴിയും പുരുഷനരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ലോകം വെറുത്തോർ വില നാമം അറിയും ലോകം വെറുത്തോർ വില നാമം നാളറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ ഓ വരുവിൻ യേശുവിനരികിൽ നല്ലവൻ താൻ രുചിച്ചറിവിൽ ഓ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൽ കൃപമേൽ കൃപയാർ നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ കൃപമേൽ കൃപയാർ നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ ഓ കരയിൽ നടന്നാണ് ചരണം കരുളും ശാശ്വത ശരണം ധരയിൽ നടന്നാണ് ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം അല്ലും പകലും മുമ്പിൽ നിൽപ്പവൻ തുണയാ അല്ലും പകലും മുമ്പിൽ നിൽപ്പവൻ തുണയാ വരുവിൻ യേശുവിനരികിൽ ഓ വരുവിൻ യേശുവിനരികിൽ ഓ വരുവിൻ